സുഹൃത്തുക്കളെ, ഞാൻ വളരെയേറെ വികാരഭാരത്തോടു കൂടിയാണ് ഈ സമയത്ത് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്. ലക്ഷദ്വീപിനെ പറ്റി കേൾക്കുന്ന വാർത്തകൾ ടെലിവിഷനിലും പത്രങ്ങളിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലൊക്കെ വരുന്ന വാർത്തകൾ, സുഹൃത്തുക്കൾ ഫോൺ കോൾ വഴി പറയുന്ന സംഗതികൾ വളരെയധികം അസ്വാസ്ഥ്യമുണ്ടാക്കുന്നതാണ്, വളരെയധികം അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായി ഓർമ്മിക്കാനുള്ളൊരു കാര്യം, കഴിഞ്ഞ 25 കൊല്ലമായി എനിക്ക് ഗാഢബന്ധമുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. ഞാൻ അവിടെ ആദ്യം പോകുന്നത് 98 വർഷത്തിലെ ഓണക്കാലത്താണ്, 10-21 കൊല്ലമായി. അന്ന് ഞാനൊരു 10 ദിവസം കവരത്തിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ആദ്യത്തെ കാര്യം, അവിടെ എനിക്ക് ആദ്യം ഒരു നടുക്കമുണ്ടാക്കിയത് അന്ന് മുല്ലക്കോയ അവിടെ സാഹിത്യകലാ അക്കാദമിയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം, ഞാൻ മുറി പൂട്ടാൻ നേരത്ത് ടൂറിസ്റ്റ് ബംഗ്ലാവ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുറി പൂട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഇത് ദ്വീപാണ്, മുറി ഒന്നും പൂട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്പരുന്നത് ഇവിടെ കളവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നടക്കുമ്പോൾ അവിടെ വീടുകൾക്കൊന്നും അന്ന് അതിരുതിരിക്കുന്ന മതിലോ വേലിയോ ഒന്നുമില്ല. അങ്ങനെ വേലികളില്ലാതെ എന്നൊക്കെ നമ്മളൊരു ആലങ്കാരമായിട്ട് പറയില്ല, അവിടെ അങ്ങനെ ഇല്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേൾക്കുന്നത് കവരത്തിലൊരു ജയിലുണ്ട്, ആ ജയിൽ ഒരിക്കലും ഉദ്ഘാടനം ചെയ്തിട്ടില്ല. എന്താ കാരണം? അവിടെ ഒരു കുറ്റവാളി ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ജയില് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അവിടെ ചെന്ന് അത് കണ്ട് ഞാൻ അതിനെ ഒന്ന് തൊഴുതു പോകുന്നു. അവിടെയാണ് പുതിയ ഗുണ്ടാ നിയമം അടിച്ചേൽപ്പിക്കുന്നത്. ആളുകൾക്ക് അടിപിടി കൂടാതെ, കക്കാതെ, കളവ് പറയാതെ, ആക്രമിക്കാതെ ജീവിക്കാൻ സാധിക്കും എന്ന് കാണിക്കുന്ന ഒരു പ്രദേശം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലുണ്ടെന്ന് മാത്രമല്ല, അത് നമ്മളുമായിട്ട്, മലയാളികളുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു പ്രദേശമാണത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി ഒരു 50 കൊല്ലം മുമ്പുള്ള മലപ്പുറത്ത് എന്ന മാതിരിയാണ്. അത് വേഷം, ഭക്ഷണം, സംസാരമൊക്കെ. ഇപ്പം അവിടെ 36 ദ്വീപുണ്ട്. അതിൽ ഇപ്പോൾ ഒരെണ്ണം മുങ്ങിപ്പോയി എന്ന് കേൾക്കുന്നു. അതിൽ 11 ദ്വീപിലെ ജനവാസമുള്ളൂ. അതിൽ മിനിക്കോയിൽ മാത്രമാണ് മഹൽ എന്നൊരു ഭാഷയുള്ളത്. അവിടുത്തേരനാണ് ഇപ്പോൾ പത്മശ്രീ കിട്ടിയ നമ്മുടെ അലി മണിക് ഫാൻ. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സംസാര ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. ഉച്ചാരണത്തിന് വ്യത്യാസം ഉണ്ടാവും. അതിപ്പോൾ എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എനിക്കറിയില്ല എന്നിപ്പോൾ നമ്മൾ ഒരു വരമൊഴിയിൽ ഒരു പ്രസംഗ ശൈലിയിലൊക്കെ പറയുന്ന കാര്യം, മലപ്പുറത്ത് പറയല്ലോ ഞമ്മക്ക് പിടിയില്ല, അത് ദ്വീപിലാവുമ്പോൾ നാക്ക് പിടിയില്ല എന്ന് പറയും. അതൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് അവരും നമ്മളായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ മലയാളമായിട്ട്, മലയാള ഭാഷയായിട്ട് ഇപ്പോൾ അവിടെ ആളുകളെ കണ്ടാൽ മലയാളികളാണെന്നേ തോന്നുള്ളൂ. അവരുടെ ഭക്ഷണ ഭാഷണ സമ്പ്രദായങ്ങളൊക്കെ ഈ മലബാറിൻ്റെതാണ്. അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുന്ന് പോയവരോ ആ പോയവരുടെ പിൻമുറക്കാരോ ഒക്കെയാണ് അവിടെ ഉള്ളത്. അവർ നമ്മളുമായിട്ട് പല ബന്ധമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം, അവർ നമ്മുടെ ഒരു ഭാഗമായിരുന്നുള്ളതാണ്. എനിക്ക് കേരളത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ അതിനെ ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എത്രയോ നൂറ്റാണ്ട് കാലം നമ്മുടെ കണ്ണൂരിലെ അറക്കൽ രാജാക്കന്മാർ ഭരിച്ച പ്രദേശമാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അത് അവിടെ, ഇവിടെ ടിപ്പു മലബാറിൽ വന്നിട്ട് 1787 അതിൻ്റെ കുറേ ഭാഗങ്ങൾ ടിപ്പുവിൻ്റെ ഭരണത്തിലായി. 1799 ടിപ്പു മരിച്ചപ്പോൾ അത് ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. ലക്ഷദ്വീപ് മുഴുവൻ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. ബ്രിട്ടീഷ് അധീനതയിലാവുമ്പോൾ എന്താ സംഗതി? അന്ന് മലബാർ ജില്ല എന്നൊന്നുണ്ട്. മലബാർ ജില്ല എന്ന് പറയുന്നത് ഇന്നത്തെ മലബാർ മുഴുവനാണ്. അതായത് ഇന്നത്തെ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കൂടിയാണ് ബ്രിട്ടീഷ് മലബാർ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമാണ് ലക്ഷദ്വീപുകൾ. അപ്പോൾ അതിൻ്റെ പേര് ആള് പറയാറുണ്ട് 100,000 ദ്വീപുകളുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല. ഇപ്പോൾ പ്രസിദ്ധ ഭാഷാശാസ്ത്ര ഗവേഷകൻ ഡോക്ടർ ടി ബി വേണുവാലപ്പണിക്കർ, എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കരയടുത്തു എന്ന് ലക്ഷ്യം കാണിക്കുന്ന ദ്വീപുകൾ എന്ന അർത്ഥത്തിലാണ് അതിന് ലക്കദ്വീപ് എന്ന് പറഞ്ഞത്. ലക്ക എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ലക്ഷ എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ പിന്നീട്, അതായത് 1956 ഐക്യകേരളം വരുന്നു. അപ്പോൾ ഐക്യകേരളം ഉണ്ടാക്കാനുള്ള രൂപരേഖ ഉണ്ടാക്കിയപ്പോൾ കെ പി കേശവൻ്റെ നേതൃത്വത്തിലുള്ള സമിതി ലക്ഷദ്വീപ് കേരളത്തിൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ ഭാഗമാണത്. പക്ഷേ അന്ന് അത് ഒരു കേരളത്തിൻ്റെ ഭാഗമല്ലാതെ ആയി. എങ്ങനെ? അത് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന പ്രദേശമായിട്ട് മാറി. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താ വെച്ചാൽ, അനവധി നൂറ്റാണ്ട് കാലം അറക്കൽ ബി വി ഭരിക്കുകയും പിന്നെ കുറച്ച് കാലം കുറേ ഭാഗങ്ങളിൽ ടിപ്പ് ഭരിക്കുകയും, ഇപ്പോൾ ടിപ്പ് 12 കൊല്ലം ഭരിച്ചിട്ടുള്ളൂ. 1787 തുടങ്ങിയിട്ട് 1799 വരെ, 99 ടിപ്പ് മരിച്ചു പോയല്ലോ, പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് 1956 യൂണിയൻ ടെറിട്ടറി ആകുന്നവരെ അത് ഈ ഈ ജില്ലയുടെ ഭാഗം തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ കേരള ഹൈക്കോടതിയുടെ പരിധിയിലുള്ള ജൂറിസ്ഡിക്ഷനിലുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമ്മളുമായിട്ട് പല ബന്ധങ്ങളും, ഇപ്പോൾ അവിടെ അറബി മലയാളം അവർക്കുണ്ട്, മാപ്പിളപ്പാട്ട് അവർക്കുണ്ട്, അവരുടെ നാടൻ പാട്ടുമുണ്ട്. അപ്പോൾ ഇവിടുത്തെ മോയിൻകുട്ടി വൈദ്യരും ഇവിടുത്തെ മറ്റ് കവികളും പാട്ടുകാരൊക്കെ അവിടെ വലിയ സംഗതിയാണ്. അന്നും ഇന്നും അവിടുത്തെ നാട്ടുകാർ മുത്തുക്കോയ തങ്ങളെ പോലുള്ള എഴുത്തുകാരുണ്ട്. അവർ ഇപ്പോൾ യൂസഫ് കിസപ്പാട്ടൊക്കെ എഴുതിയ ആളുകളെ പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളുമായിട്ട് എല്ലാ തരത്തിലും ബന്ധമുള്ള നമ്മുടെ ഭാഗം തന്നെയായ ഒരു കൂട്ടരാണ് അവർ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓർക്കുന്ന വേറൊരു കാര്യം, അവിടെ പലപ്പോഴും മലയാളികളായ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധനായ ആളാണ് മൂർക്കോത്ത് രാമണി, അദ്ദേഹം നമ്മുടെ പ്രസിദ്ധ എഴുത്തുകാരൻ മൂർക്കോത്ത് കുമാറിൻ്റെ മകനാണ്. അങ്ങനെ പല തരത്തിൽ നമ്മളുമായിട്ട് ബന്ധമുള്ള, പിന്നെ മാത്രമല്ല അവിടുത്തെ കുട്ടികൾ പലരും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിൽ പഠിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കാലിക്കറ്റ് സർവകലാശാലയിൽ എല്ലാ ബാച്ചിനും ഒന്നോ രണ്ടോ ദ്വീപിലെ കുട്ടികളുണ്ടാവും, അവർക്ക് റിസർവേഷൻ ഉണ്ട്. അങ്ങനെ ബ്രണ്ണൻ കോളേജിൽ, മഹാരാജ് കോളേജിൽ, ആർട്സ് കോളേജിൽ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. പിന്നെ അവർ പലരും ഇവിടുന്ന് കല്യാണം കഴിച്ചു, ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് പിന്നെ ഇവിടെയൊക്കെ സെറ്റിൽ ചെയ്ത ആളുകളുണ്ട്, ഇവിടെ സ്ഥിരതാമസാക്കിയ. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരി ജമീല ബീഗം, അവർ ഈ കോഴിക്കോട് നഗരത്തിനടുത്താണ് താമസിക്കുന്നത്. അവരിപ്പം മരിച്ചുപോയി. അവർ മാപ്പിളപ്പാട്ട് എഴുതിയിരുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ ഒന്നും പറയണ്ട, എല്ലാം കൊണ്ടും, സംസ്കാരം കൊണ്ടും, ഭാഷ കൊണ്ടും, ഭക്ഷണം കൊണ്ടും, വേഷം കൊണ്ടുമൊക്കെ നമ്മുടെ ഭാഗമായിട്ടുള്ള കൂട്ടരാണ്. അപ്പോൾ അത് അവർ നമ്മുടെ ഭാഗമല്ല എന്ന് വിചാരിക്കുന്നത് സാങ്കേതികമായി പോലും ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ടെലിഫോണിൻ്റെ ഏരിയയിൽ അവർ കേരള ഏരിയയിൽ വരുന്ന കൂട്ടരാണ്. പിന്നെ അവിടെ അവർക്ക് എന്താണ് ഉപജീവനം എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം, പിന്നെ തെങ്ങ് കൃഷി, ഈ രണ്ടാണ് അവരുടെ ഉപജീവനം എന്ന് പറഞ്ഞത്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ 35 ദ്വീപിൽ 11 ദ്വീപിൽ ജനവാസമുള്ളു. അതിൽ 65,000 ആളേ ഉണ്ടാവുള്ളൂ അവിടെ. അവർ 99% മുസ്ലിങ്ങളാണ്. അപ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാരായിട്ടും അധ്യാപകരായിട്ടും പോലീസുകാരായിട്ടൊക്കെ ഉള്ള കരക്കാർ, മെയിൻലാൻഡ്, നമ്മളിവിടുന്ന് വൻകര ഇവിടുന്ന് പോയ ആൾക്കാരാണ് എൻ്റെ അറിവിൽ അവിടെ മുസ്ലിങ്ങളല്ലാതെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ സുന്നികളാണ്, ഷാഫി ഈ മദ്ഹബുകാരാണ്, അങ്ങനെ അവിടുത്തെ മഹാഭൂരിപക്ഷം. അതിലുള്ള ചില ഉൾപ്പിരിവുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അവിടെ മുസ്ലിം ലീഗ് ഇല്ല. ബാക്കിയുള്ള പാർട്ടികൾ, അവിടുത്തെ ഏറ്റവും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് NCP ആണ്. NCP-ക്കാരാണ് അവിടെ. ഇപ്പോൾ എങ്ങനെയാണ് അത് ഭരണം എന്ന് പറഞ്ഞാൽ, ഈ ചെറിയ ദ്വീപുകളാണല്ലോ, അതിന് ഓരോന്നിനോരോ ദ്വീപ് പഞ്ചായത്തുണ്ട്. ഇപ്പോൾ കവരത്തി അല്ലെ, അമിനി അല്ലെ, കൽപ്പേനി, കടമത്ത്, ചെത്തിലത്ത്, കിൽത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദ്വീപ് പഞ്ചായത്തുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ജില്ലാ പഞ്ചായത്തുണ്ട്. അതാണ് ലക്ഷദ്വീപ് ജില്ലാ പഞ്ചായത്തുണ്ട്. പിന്നെ അതിൻ്റെ അവിടെ കലക്ടറുണ്ട്, അതിൻ്റെ മേലുള്ള ആളാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ അവിടുത്തെ MP എന്ന് പറയുന്നത് PP മുഹമ്മദ് ഫൈസൽ, അദ്ദേഹം എൻ സി പിക്കാരനാണ്. പിന്നെ അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് മിനിക്കോയ്ക്കാരനാണ് ഹസൻ മണിക് ഫാൻ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. പിന്നെ അവിടെയുള്ള പാർട്ടികൾ ജനതാദളുണ്ട്, BJP ഉണ്ട്. BJP-യിൽ അബ്ദുൽ ഖാദർ ഹാജി എന്നൊരാളാണ് അതിൻ്റെ വലിയ നേതാവ്. അതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട നേതാവ് ഡോക്ടർ കോയമ്മക്കോയ, എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ പഠിച്ചവരും. ഇപ്പോൾ മുല്ലക്കോയ എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ, അത് ഇവിടുന്ന് മലയാളത്തിൽ PhD എടുത്ത ആളാണ്. അദീപ് മലയാളത്തെപ്പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം. അങ്ങനെ ഒരുപടി ആൾ ഇവിടുന്ന് ഇപ്പോൾ സാധാരണ നമ്മുടെ മാപ്പിളപ്പാട്ടുകാരിപ്പം, നമ്മളെ VM കുട്ടി തുടങ്ങിയുള്ള ആളുകളൊക്കെ അവിടെ ഓരോ പരിപാടിക്ക് സെമിനാറിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ സത്യത്തിൽ കേശവമേനൊക്കെ കണ്ട മാതിരി കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമാകേണ്ടതായിരുന്നു. പക്ഷെ 1956 അവരൊരു പ്രത്യേക യൂണിയൻ ടെറിട്ടറി ആയിട്ട് കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയത്. ആ പ്രദേശം അതിപ്പോൾ യൂണിയൻ ടെറിട്ടറികളിലേക്ക് ഏറ്റവും ചെറിയതാണത്. നമ്മുടെ ഇന്ത്യയിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വളരെ സമാധാനപൂർവ്വം സന്തോഷമായിട്ട് മീൻ പിടിച്ചും കഥകൾ പറഞ്ഞും പാട്ടുപാടിയും ഒക്കെ ജീവിക്കുന്ന ആളുകൾ അവിടെ തർക്കങ്ങളില്ല, കലഹങ്ങളില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ക്രിമിനൽ കുറ്റങ്ങളുടെ സൂചിക എടുത്താൽ അതിലേറ്റവും അടിയിൽ കിടക്കുന്നത് ലക്ഷദ്വീപാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടേക്ക് പോകാൻ പെർമിറ്റ് വേണം, കാരണം അതൊരു ഒരു സെൻസിറ്റീവ് ഏരിയ എന്ന് പറയും. അതായത് ഗവൺമെൻറ് വളരെ ശ്രദ്ധിക്കുന്ന അതിർത്തിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ വല്ലവർക്കും അവിടെ പോകാനൊന്നും പറ്റില്ല. നിങ്ങളവിടെ പോയാൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം, പിന്നെ തിരിച്ചു വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സ്വസ്ഥമായിട്ട് ഒരു ബഹളത്തിനും ഇല്ലാതെ അവിടെ ഇപ്പോൾ ടെലിവിഷൻ വന്നപ്പോഴാണ് അവർ മെയിൻലാൻഡുമായിട്ടൊരു പ്രധാന ബന്ധം വന്നത്. അവരെ പറ്റിയുള്ള ഒരു കഥ, ഗാന്ധിജി 1948 ജനുവരി 30 മരിച്ചിട്ട് അവരെ പറ്റിയുള്ള കഥയാട്ടത് സത്യമല്ല, 3 മാസം കഴിഞ്ഞ ദീപാരി വിവരം അറിഞ്ഞിരുന്നൊരു കഥയുണ്ട്. അപ്പം ഞാൻ അവിടെ 98 പോകുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ആൾ അന്ന് ആളുള്ള ഒരു ആകെയുള്ള ഒരു സംഘം എന്താ വെച്ചാൽ ഏഷ്യാനെറ്റ് കിട്ടും അന്ന്. അവിടെ സെൻട്രൽ ലൈബ്രറിയുടെ മുമ്പിൽ നാട്ടുകാരൊക്കെ വരും, നാട്ടുകാർ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഈ 11 ദ്വീപിലും കൂടി ആകെ 65,000 ആളേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പഴയ പാരമ്പര്യങ്ങൾ, സമ്പ്രദായങ്ങൾ, കലാരൂപങ്ങൾ അവിടെ ഇപ്പോൾ ഈ ഇവിടെയുള്ള ഈ ഒപ്പന, തെഫുമുട്ട്, അറവാന, കോൽക്കളി, പിന്നെ അവിടെ മാത്രമായിട്ട് ഒലക്കമുട്ട് എന്നൊരു കലാരൂപമുണ്ട്, ദോലിപ്പാട്ട് എന്നൊരു കലാരൂപമുണ്ട്. അങ്ങനെ അവിടെ എപ്പോഴും ഈ ഇത്തരത്തിലുള്ള പഴയ നാടൻ കലകളും നാടൻ സമ്പ്രദായങ്ങളൊക്കെ ആയിട്ട് സാധുക്കളായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പോൾ അവർ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന വളരെ പ്രസിദ്ധനായ ഒരാൾ PM സയീദ് ആയിരുന്നു അവിടുത്തെ കോൺഗ്രസ്സുകാരനായ മന്ത്രിയൊക്കെ ആയിരുന്ന ആൾ. അദ്ദേഹം MP ആയിരുന്നു. പിന്നെ NCPയുടെ പൂക്കുഞ്ഞുകോയ അവിടെ MP ആയി. പിന്നെ കോൺഗ്രസിൻ്റെ ഈ സയീദിൻ്റെ മകൻ ഹംദുള്ള ഇപ്പോൾ NCPയുടെ മുഹമ്മദ് ഫൈസലാണ്. അവിടെ മുസ്ലിം ലീഗ് ഇല്ല, കാര്യമായിട്ട് പറയാൻ മാത്രം CPM ഇല്ല. അതാണ് പേരിന് ചില യൂണിറ്റോ ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് അവിടെ പ്രശ്നം? അപ്പോൾ ഇതിലാദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ അധികാരി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്. അതിൻ്റെ താഴെയാണ് ഈ ജില്ലാ കളക്ടർ, അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, MP ഒക്കെ വരുന്നത്. MPക്ക് വേറെ പദവികളൊക്കെ ഉണ്ടാവും, പക്ഷേ അവിടുത്തെ ഭരണത്തിൻ്റെ കാര്യമാണ്. അവിടെ സാധാരണ അതിനൊക്കെ വെക്കുന്നത് IAS ഓഫീസർമാരെയാണ്, ബ്യൂറോക്രാറ്റുകളെ, ഉദ്യോഗസ്ഥ മേധാവികളാണ് അവിടെ വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ അവിടെ പ്രഫുൽ പട്ടേൽ എന്നൊരു പുതിയ അഡ്മിനിസ്ട്രേറ്ററെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞയച്ചിരിക്കുക. ആലോചിക്കണം, ഇപ്പോൾ മൂർക്കോത്ത് രാമുണ്ണിയുടെ മാതിരിയുള്ള ഉദ്യോഗസ്ഥന്മാർ അവരാണ് ഭരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും പാർട്ടിയോടോ ഗവൺമെൻറ്റിനോടോ മതത്തോടോ ജാതിയോടോ പ്രത്യേകിച്ച് ആഭിമുഖ്യമോ ആഭിമുഖ്യമോ കുറവോ ഒന്നുമില്ല, അവർ ഭരിക്കുന്നു അത്രയേ ഉള്ളൂ. ഇപ്പോൾ പ്രഫുൽ പട്ടേലിനെ അയച്ചു. ആരാ പ്രഫുൽ പട്ടേൽ? അദ്ദേഹം ഗുജറാത്തിൽ മോദിയുടെ ഏറ്റവും വിശ്വസ്തനായ ആളുകളിൽ ഒരാളാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ സഹമന്ത്രിയായിരുന്നു, വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഇപ്പോൾ ദാമൻ ദിയുലൊക്കെ അഡ്മിനിസ്ട്രേറ്ററാണ് പ്രഫുൽ പട്ടേൽ. അപ്പോൾ രാഷ്ട്രീയക്കാരനെ അവിടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു എന്നുള്ളത് തന്നെ വളരെ അപകടം പിടിച്ച ഒരു ദുസ്സൂചനയാണ്. എന്താ കാരണം? ആലോചിച്ച് നോക്കൂ, അവിടെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരാളെയാണ് അവിടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അയക്കുന്നത്. അപ്പോൾ തന്നെ സംഗതി അപകടമായി. പിന്നെ അതേ അവിടെ ആദ്യം ചെന്ന് കണ്ടത് അവിടെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള വാൾപോസ്റ്ററുകളും പ്ലക്കാർഡുകളും ബാനറുകളൊക്കെയാണ്. കണ്ടപ്പോൾ അദ്ദേഹത്തിന് കലി വന്നിട്ട് അത് എഴുതിയ ആളുകൾ, അത് അവിടെ പതിച്ച ആളുകൾ അവർക്കെതിരായിട്ട് കേസെടുക്കാൻ പറഞ്ഞു, അവരൊക്കെ അറസ്റ്റ് ചെയ്തു. കണ്ടോ, അതായത് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനവർ ചെയ്തത്. അവർക്കതിന് അവകാശമല്ലേ? അവർക്കതിന് അവകാശമല്ലേ? പൗരത്വ ഭേദഗതി നിയമത്തിന് നിയമം കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരും, അല്ലെങ്കിൽ തങ്ങൾക്കല്ല വേറെ ആൾക്ക് ആപത്ത് വരും, അല്ലെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്, മതേതര വിരുദ്ധമാണ്, അല്ലെങ്കിൽ ദേശീയതാ വിരുദ്ധമാണ് എന്ന് വിചാരിക്കുന്ന 10 ആൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വാൾ പോസ്റ്റ് ഒട്ടിക്കാനോ ബാനർ എഴുതാനോ ഫ്ലെക്സ് ബോർഡ് വെക്കാനോ അവകാശമല്ലേ? അവിടെ തുടങ്ങുകയാണ്. പിന്നെ ഒരു കൊല്ലത്തോളം അവിടെ കോവിഡിൻ്റെ ഒരു ലക്ഷണം അവിടെ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം അവിടെ വന്നിട്ട് അവിടുത്തെ ആൾക്കാർ പറയുന്നു, പത്രങ്ങൾ കാണുന്നു, എന്താണ് അവിടുത്തെ വളരെ അശ്രദ്ധമായിട്ടാണ് കോവിഡ് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ അവിടെ കോവിഡ് വ്യാപകമായി. അവിടുത്തെ പോസിറ്റിവിറ്റി നിരക്ക് ഞാൻ കണ്ടത് ശരിയാണെങ്കിൽ 60%. അത് അതിശയോക്തി ആയിരിക്കാം, എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ കോവിഡ് മുക്തമായിട്ട് ഒരു കൊല്ലം നിലനിന്ന ഒരു പ്രദേശം, ഒരു നാട് ഇപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പിടിയിലമർന്നിരിക്കാം. പിന്നെ അദ്ദേഹം അവിടെ പല തരത്തിലുള്ള നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു ജനാധിപത്യ മര്യാദ എന്താ? അവിടുത്തെ എം പി ഉണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ദ്വീപ് പഞ്ചായത്തുകളുണ്ട്. അവരോട് കൂടി ആലോചിച്ചിട്ട് അവരുടെ അറിവും അനുവാദത്തോടു കൂടി വേണമല്ലോ ഒരു കാര്യം ചെയ്യാൻ. അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയായിട്ട് ഡിക്റ്റേറ്ററായിട്ട് ചെയ്യാൻ പറഞ്ഞോ? ഇപ്പോൾ ഒരു ഉദാഹരണം, അവിടെ മദ്യം ഇല്ല. എന്താ കാരണം? അത് അവരൊക്കെ മുസ്ലിങ്ങളാണ്, അവർക്ക് മദ്യം വേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അവിടെ ഗവൺമെൻറ് നേരത്തെ ടൂറിസം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതിന് രണ്ട് കാരണമുണ്ട് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ലക്ഷദ്വീപ് സമൂഹം മുഴുവൻ വെള്ളത്തിൽ, സമുദ്രത്തിൽ പതുക്കെ 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 താന്നുകൊണ്ടിരിക്കുക. 36 ദ്വീപുകളിൽ ഒരെണ്ണം അങ്ങനെ വെള്ളത്തിൽ ലയിച്ച് കഴിഞ്ഞു. അവിടെ ഇപ്പോൾ നമ്മൾ അറിയുന്ന, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന അലി മണിക്ഫാനൊക്കെ നേതൃത്വത്തിൽ അവിടുത്തെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയും അവിടെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയും പ്ലാസ്റ്റിക് വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയൊക്കെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നൊരു പ്രദേശമാണത്. അവിടെ ടൂറിസ്റ്റുകൾക്ക് പോയിട്ട് ഈ കടലും തെങ്ങും അല്ലാതെ അവിടെ ലഗൂൺ എന്ന് പറയും, ബില്ലം എന്നവർ പറയുന്നത്, അതായത് ദ്വീപിൻ്റെയും കടലിൻ്റെയും ഇടയിൽ അരഞ്ഞാൻ പോലെ കിടക്കുന്നതാണ്. അപ്പോൾ അവിടെ ദ്വീപ് കാണാൻ പോയാൽ ഇതിനു മുമ്പ് ആൾ പോയിരുന്നല്ലോ, അവർക്ക് എന്താ ചെയ്യുക? അവിടെ താമസിക്കാൻ ഹോട്ടലുകളില്ല. അവിടെ ഇവർക്ക് ഈ ടൂറിസ്റ്റുകൾക്ക് പോയിട്ട് അവിടെ അവർക്ക് താമസിക്കാൻ മാത്രം നല്ല ബംഗ്ലാവുകളില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവരൊക്കെ കപ്പലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതിനു മുമ്പ് പോയ ആൾക്കാരൊക്കെ കപ്പലിൽ ഭക്ഷണം കഴിക്കുന്നു, കപ്പലിൽ ഉറങ്ങുന്നു. അവർക്ക് കുടിക്കണേ കപ്പലിൽ കുടിക്കാം. അപ്പോൾ അവിടെ മദ്യം പുതുതായിട്ട് പരിചയപ്പെടുത്തേണ്ട ഒരു സംഗതിയില്ല. പിന്നെ അവിടെ ഇപ്പോൾ വന്ന ഒരു നിയമം എന്താണെന്ന് വിചാരിച്ചാൽ, 2 കുട്ടികളിലധികം ഉള്ള ആളുകൾക്ക് ഇലക്ഷൻ മത്സരിക്കാൻ പാടില്ല. കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ മാംസാഹാരം ഒഴിവാക്കി. പിന്നെ അവിടെ മെയിൻലാൻഡിൽ നിന്ന് വൻകരയിൽ നിന്ന് അവിടെ പശുവിനെ ഇറക്കുമതി ചെയ്യാൻ പാടില്ല. മൃഗങ്ങളെ കൊല്ലുന്നതിന് പ്രത്യേകിച്ച് ചില റെസ്ട്രിക്ഷൻ, ചില നിബന്ധനകൾ കൊണ്ടുവരുന്ന നിയമങ്ങൾ വരിക. അപ്പോൾ എന്താ അർത്ഥം? അർത്ഥമൊന്നുമില്ല. അവിടുത്തെ സ്വസ്ഥത, അവിടുത്തെ സാംസ്കാരികമായ പാരമ്പര്യം, അവിടുത്തെ ആളുകളുടെ സാമൂഹ്യ ജീവിതം നശിപ്പിക്കുക എന്ന് മാത്രമാണ്. വളരെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യം അത്. അതിൻ്റെ ഒരു അജണ്ട എന്ന് ഞാൻ പറയുന്നത്, പ്രഫുൽ പട്ടേലിനെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ ഇരിക്കേണ്ട പദവിയല്ല അത്. കാരണം അതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതാണ്. മാത്രമല്ല, അവരോട് വികസനം എന്ന് പറയുന്നു, അവർക്ക് വേണ്ടാത്ത വികസനം നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? അവിടെ എന്ത് വികസനമാണ്? അപ്പോൾ ഇത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അവിടെ ആൾക്കാർ എതിർക്കുന്നതാണ്. വികസനം അവിടുത്തെ എം പിക്ക് വേണ്ടേ? അവിടുത്തെ ജില്ലാ പഞ്ചായത്തിന് വേണ്ടേ? ദ്വീപ് പഞ്ചായത്തിന് വേണ്ടേ? ഇങ്ങനെ അവരെന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ സ്കൂളിൽ പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം, അവിടുത്തെ പാലുൽപാദന കേന്ദ്രങ്ങളൊക്കെ അടച്ചു പൂട്ടി, എന്നിട്ട് പുറമേ നിന്ന് അത് ഗുജറാത്തിൽ നിന്ന് അത് ഇറക്കുമതി ചെയ്യുക എന്നൊരു സംഗതി ആലോചിച്ചു നോക്കൂ. അവിടെ ഈ പാവപ്പെട്ട ആൾ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആവർത്തിക്കാതെ, ആ 11 ദ്വീപിലും കൂടി ആകെ 65,000 ആളേ ഉള്ളൂ, അത്ര കുറച്ച്. പിന്നെ അവിടെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരൊക്കെ പിരിച്ചുവിടുക തുടങ്ങിയുള്ള വളരെയധികം സ്വേച്ഛാധിപത്യപരമായ ഡിക്റ്റേറ്റോറിയലായ നിയമങ്ങളും നടപടികളുമാണ് പ്രഫുൽ പട്ടേൽ അവിടെ നടപ്പാക്കിയത്. അപ്പോൾ ഇതിനെതിരായിട്ട് അവിടുത്തെ എല്ലാ പാർട്ടിക്കാരുണ്ട്. അതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നത് അവിടുത്തെ ബി ജെ പിക്കാർ മാത്രമാണ്. ഇതിലിപ്പോൾ ഞാനിവിടെ കാണുന്ന വേറൊരു ആപത്ത്, ആ ജനതയുടെ കൂടെയാണ് ഞാൻ, നമ്മളെല്ലാവരും ആ പാവപ്പെട്ട നിഷ്കളങ്കരായ നിരപരാധികളായ എന്ന് പറഞ്ഞാൽ പുതിയ ലോകത്തിൻ്റെ കള്ളത്തരങ്ങളൊന്നും തിരിയാത്ത ആ ആളുകളോട് ഈ തരത്തിലൊക്കെ പെരുമാറുന്നത് വസല് അങ്ങേയറ്റം കഷ്ടമാണ്. അതിൽ നിന്ന് അവിടെ ഒരു ഒരു മുതലെടുപ്പ് അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. ബി ജെ പി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് അവിടുത്തെ ബി ജെ പിയുടെ വളർച്ച തടയും അത് ചെയ്യാം. അവിടുത്തെ ബി ജെ പിക്ക് ഇത് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇപ്പോൾ പുറമ്പോക്ക് ഭൂമിയിൽ, അവിടെ പണ്ടാരഭൂമി എന്നാണ് അവരുടെ വാക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കെട്ടിയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ പല ഷെഡുകളും സർക്കാർ പൊളിച്ചു. പിന്നെ അവിടെ ബസ്സില്ല. ഞാൻ 98 അവിടെ പോയിട്ട് മടങ്ങി വന്ന് എറണാകുളത്ത് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് എനിക്ക് ബസ് കണ്ടപ്പോൾ, ബസ് കണ്ടിട്ട് 10-12 ദിവസമായില്ലോ എന്നൊരു ഓർമ്മ വന്നു. അപ്പോൾ അവിടുത്തെ റോഡ് വീതി കൂട്ടുക. എന്തിനാണ്? ഞാൻ പോയ കാലത്ത് അവിടെ ഉണ്ടായിരുന്നത് ഒരു കാറാണ്, അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമേ കാറുള്ളൂ, ചെറിയ റോഡുകളാണ്. അവർക്ക് എന്തൊന്നും ആവശ്യമില്ല, അവരൊക്കെ ഉപയോഗിക്കുന്നത് സൈക്കിളാണ്. എല്ലാ വീട്ടിലും 10-12 സൈക്കിൾ ഉണ്ടാവും, ഒരാൾക്ക് തന്നെ 2-3 സൈക്കിൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, അത്ര വളരെ ശാന്തമായിട്ട് ജീവിക്കുന്ന ആളുകൾ. അവിടെ റോഡ് വീതി കൂട്ടി, അവിടെ കാറിൻ്റെ എണ്ണം കൂട്ടി, ലോറിയുടെ എണ്ണം കൂട്ടി, എന്തിനാ എനിക്ക് മനസ്സിലായിട്ടില്ല. അവർക്ക് വേണമെങ്കിലല്ലേ ഇതൊക്കെ വേണ്ടു. അപ്പം അത്തരം സൗകര്യങ്ങൾ വേണമെന്ന് കഴിക്കുന്ന ദീപുകാർ പലപ്പോഴും ചെയ്യുന്നത് അവർ എറണാകുളത്തോ കണ്ണൂരോ കോഴിക്കോട്ടോ താമസാക്കുകയാണ്, അവിടെ താമസിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവരോട് കാണിക്കുന്ന അവരുടെ സംസ്കാരത്തോടും അവരുടെ സ്വച്ഛന്ദതയോടും അവരുടെ പ്രശാന്തമായ ജീവിതത്തോടും കാണിക്കുന്ന അങ്ങേയറ്റത്തെ കയ്യേറ്റമാണ്. അതിപ്പോൾ വലിയൊരു ആപത്ത് ഞാൻ കാണുന്നത് നമ്മുടെ നവമാധ്യമങ്ങളിലും നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലും നമ്മുടെ വാട്സാപ്പിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ എല്ലാം ഇത് വലിയ ചർച്ചയാണ്. ആ ചർച്ച മുഴുവൻ അവിടുത്തെ എന്ന പോലെ ഇവിടുത്തെയും വർഗീയ വികാരം ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ദ്വീപ് എന്നുള്ളത് മാറിയിട്ട് ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമാണ് എന്ന തരത്തിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വലിയ കഷ്ടമാണ്, വലിയ കഷ്ടമാണ്. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. അപ്പോൾ ഇത് എൻ്റെ കണക്കിൽ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞു. ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് പ്രധാനപ്പെട്ടൊരു പ്രശ്നമായിട്ട് NCP പ്രസിഡന്റ് PC ചാക്കോ ഏറ്റെടുക്കണം. കാരണം അവരുടെ അവർക്കാണ് അവിടെ ഏറ്റവും വലിയ പാർട്ടി ഉള്ളത്, അവരുടെയാണ് MP ഉള്ളത്. പിന്നെ കോൺഗ്രസ്സിന് അവിടെ അനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അനവധി കാലം കോൺഗ്രസിൻ്റെ നേതാവ് സയ്യിദ് അദ്ദേഹത്തിൻ്റെ മകൻ ഹംദുള്ളൊക്കെ അവിടെ MPമാരായിരുന്നതാണ്. അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, അതായത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരികമായ വിപുലനമാണ് ലക്ഷദ്വീപ് എന്ന് നമ്മൾ കണ്ടത്. സാങ്കേതികമായിട്ട് അത് സ്റ്റേറ്റിൻ്റെ ഭാഗമാണോ, അത് വേറെ ഒരു ഡിസ്ട്രിക്റ്റ് ആണോ, യൂണിയൻ ടെറിട്ടറി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ താരതമ്യേന അപ്രധാനമാണ്. അപ്പോൾ അവിടെ സമാധാനം കൊണ്ടുവരിക എന്നുള്ളത് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പിന്നെ അത് പറഞ്ഞ് കുളമാക്കാതിരിക്കുക, അത് മാന്തി പുണ്ണാക്കാതിരിക്കുക എന്ന് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഇത് വർഗീയവാദികളെ നവമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഉള്ള പല തരത്തിലുള്ള ചൊറിച്ചിലുള്ള ആളുകളുടെ വർഗീയവാദത്തിനും അതിൻ്റെ ചർച്ചകൾക്കും ഇത് വിട്ടുകൊടുക്കാതെ ഇതിന് ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭിന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ, അതിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് NCPക്കും കോൺഗ്രസിനും CPMനാണ് ഞാൻ വിചാരിക്കുന്നു. അവർ ഒരു പഠന സംഘം അവിടെ സന്ദർശിക്കുന്നത് നന്നായിരിക്കും. അവർ NCPക്കൊക്കെ പാർലമെൻറ്റിൽ അത് ഉന്നയിക്കാൻ സാധിക്കുന്നതാണ്. കോൺഗ്രസ് അതൊരു വലിയ പ്രശ്നമാക്കി ഏറ്റെടുക്കണം. എന്താ കാരണം, ഇതിൻ്റെ പല തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലുണ്ടാവും, കേരളത്തിലുണ്ടാവും. എന്താ കാരണം വെച്ചാൽ, ഇപ്പം തന്നെ ആലോചിച്ചോക്കൂ, അവരുടെ കച്ചവടം മുഴുവൻ മംഗലാപുരത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബേപ്പൂര്, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയുള്ള സ്ഥലങ്ങളെ ഇത് ബാധിക്കും. അങ്ങനെ വലിയ, അതായത് അവിടുത്തെ നിയമപരിഷ്കാരങ്ങൾ മുഴുവൻ സാമാന്യമായിട്ട് പറഞ്ഞാൽ ഭ്രാന്തൻ പരിഷ്കാരങ്ങളാണ്. മാത്രമല്ല അവിടുത്തെ ജനങ്ങളെ ഒരു ഇഞ്ച് കണക്കാക്കാതെ അവരെ പുല്ല് വില വെച്ചിട്ട് എല്ലാം അവരുടെ പുറത്ത് അടിച്ചേൽപ്പിക്കാം. എന്നിപ്പോൾ ഇവിടെയെങ്കിലും ഇല്ലാത്തൊരു കാര്യമാണ്, 2 കുട്ടികളിൽ അധികമുണ്ടെങ്കിൽ ആ അമ്മയ്ക്കോ അച്ഛനോ ഇലക്ഷൻ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള അതിലുള്ള നിയമങ്ങൾ. അപ്പോൾ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വേച്ഛാധിപത്യത്തിന് വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല എന്ന് കേരള നിയമസഭ അത് ഏറ്റെടുക്കണം. ഞാനത് ആവർത്തിക്കുന്നു, NCPക്കാരും കോൺഗ്രസ്സുകാരും CPMക്കാരും ഇടതുപക്ഷമൊക്കെ ചേർന്നിട്ട് ഒരു ഉടനെ ഒരു പഠന സംഘത്തെ അയക്കുകയും അതിനൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും വേണ്ടതാണ്. പിന്നെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും നമ്മുടെ പാർലമെൻ്റ് അംഗങ്ങളെയും ഈ കാര്യത്തെപ്പറ്റി ബോധവൽക്കരിക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാർ, നേതാക്കന്മാർ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇവിടെ ചൊറിഞ്ഞ് മാന്തി പൊട്ടിയിട്ട് നമ്മുടെ നാട്ടിലെ സമുദായ മൈത്രി നമ്മുടെ നാട്ടിലെ മതേതരമായ പൊതുബോധം നശിപ്പിക്കുന്ന മട്ടിൽ ഈ ലക്ഷദ്വീപിൻ്റെ പ്രശ്നത്തെ ഉപയോഗിക്കാൻ കേരളീയർക്ക് അവസരമുണ്ടാവരുത്. നമ്മൾ തീർച്ചയായിട്ടും 100% ലക്ഷദ്വീപിലെ നിഷ്കളങ്കരും നിസ്സഹായരും നിരപരാധികളുമായ ജനങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. നന്ദി, നമസ്കാരം.